Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം മാർച്ച് മാസം 30-ാം തീയതി ഞായറാഴ്ച പ്രസിദ്ധീകരിക്കപ്പെട്ട ഫ്രാൻസിസ് പാപ്പായുടെ മധ്യാഹ്ന പ്രാർത്ഥനാ സന്ദേശവും കേൾക്കാം. വാർത്തകൾ. ക്രിസ്തീയ പ്രേഷിതത്വം ദൈവവിശ്വസ്തതയിലാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ റോമിൽ മാർച്ച് മാസം 28 മുതൽ 30 വരെ നടക്കുന്ന ചെക്ക് റിപ്പബ്ലിക്കൻ സഭയുടെ ദേശീയ ജൂബിലി തീർത്ഥാടനത്തിൽ സംബന്ധിക്കുന്ന വിശ്വാസികൾക്ക് ഫ്രാൻസിസ് പാപ്പയുടെ സന്ദേശം കൈമാറുകയും വിശുദ്ധ ബലിയുടെ ആരംഭത്തിൽ വായിക്കപ്പെടുകയും ചെയ്തു. ഏകദേശം 2000-ത്തോളം തീർത്ഥാടകരാണ് റോമിൽ എത്തിച്ചേർന്നത്. വ്യക്തിപരമായി തീർത്ഥാടകർക്കൊപ്പം ആയിരിക്കുവാൻ സാധിക്കാത്തതിലുള്ള ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിക്കുന്നത്. ക്രൈസ്തവ പ്രേഷിതത്വം ദൃശ്യമായ ഫലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, മറിച്ച് അത് ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ മാത്രമാണ് അടിത്തറ ഉറപ്പിക്കുന്നതെന്ന് വിശുദ്ധ സിറിലിന്റെയും മെത്തോഡിയസിന്റെയുമൊക്കെ ജീവിത സാക്ഷ്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് ഉദ്ബോധിപ്പിച്ചു. അതിനാൽ പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും ഭയപ്പെടാതെ വിശ്വാസത്തോടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ എല്ലാവർക്കുമുള്ള കടമയെയും പാപ്പ ഓർമ്മപ്പെടുത്തി. അനുദിനം നാം പ്രത്യാശയുടെ സാക്ഷികളാകണം. ഫ്രാൻസിസ് പാപ്പ ഇറ്റലിയിലെ റിയത്തി രൂപതയിൽ നിന്നും ഏകദേശം 1700-നു മുകളിൽ വിശ്വാസികൾ പങ്കെടുത്ത റോമിലേക്കുള്ള ജൂബിലി തീർത്ഥാടനത്തിൽ അംഗങ്ങളായവർക്ക് ഫ്രാൻസിസ് പാപ്പയുടെ സന്ദേശം കൈമാറി. രൂപതയുടെ മെത്രാൻ മോൺസിഞ്ഞോർ ബീത്തോ പിച്ചിനൊന്നയുടെ നേതൃത്വത്തിൽ വൈദികരും ഡീക്കന്മാരും സന്യസ്തരും യുവജനങ്ങളും പൊതുപ്രവർത്തകരും അൽമായരും തീർത്ഥാടനത്തിൽ പങ്കാളികളായി. തന്റെ സന്ദേശത്തിൽ ഇന്നത്തെ ലോകത്ത് പ്രത്യാശയുടെ സാക്ഷികളാകുവാനുള്ള ക്രൈസ്തവരുടെ വിളിയെ പാപ്പ പ്രത്യേകം അടിവരയിട്ട് പറഞ്ഞു. സഭയുടെ നന്മയ്ക്കുവേണ്ടി പ്രാർത്ഥിക്കുന്ന രോഗികളെയും വയോധികരെയും പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു. അപ്പസ്തോലന്മാരുടെ കബരിടങ്ങളിലേക്കുള്ള നിങ്ങളുടെ സന്ദർശനവും വിശുദ്ധവാതിലിലൂടെയുള്ള നിങ്ങളുടെ യാത്രയും നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുമെന്നും യഥാർത്ഥ സന്തോഷത്തിന്റെ ഉറവിടവും കാരണവുമായ ദൈവത്തിന്റെ സ്നേഹം കൂടുതൽ മനസ്സിലാക്കാനും സ്വാഗതം ചെയ്യുവാനും നിങ്ങളെ സഹായിക്കുമെന്നും താൻ പ്രതീക്ഷിക്കുന്നതായി പാപ്പ തന്റെ സന്ദേശത്തിൽ കുറിച്ചു. അവിഭാജ്യമായ ദൈവസ്നേഹമാണ് അനുരഞ്ജന ശുശ്രൂഷയിൽ ചൊരിയപ്പെടുന്നത്. മോൺസിഞ്ഞോർ ഫിസിക്കല്ല. മാർച്ച് മാസം 28 മുതൽ 30 വരെ നടന്ന കാരുണ്യത്തിന്റെ പ്രേഷിതരായ വൈദികരുടെ പ്രത്യേക ജൂബിലി സമ്മേളനം റോമിലെ വിശുദ്ധ അന്ത്രയ ദെല്ല വാല്ലെ ബസലിക്കയിൽ വെച്ച് നടന്ന വിശുദ്ധബലിയോടെ പര്യവസാനിച്ചു. വിശുദ്ധബലിക്ക് സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രോ പ്രീഫെക്ട് ആർച്ച് ബിഷപ്പ് റീനോ ഫിസിക്കല്ല മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ധൂർത്തപുത്രന്റെ ഉപമയെ അധികരിച്ചു നൽകിയ സുവിശേഷ സന്ദേശത്തിൽ ഇന്നത്തെ ലോകത്തിൽ ദൈവസ്നേഹത്തിൽ നിന്നും അകന്നുപോയ അനേകായിരങ്ങളെ തിരികെ എത്തിക്കുന്നതിന് ക്ഷമയോടെ കാത്തിരിക്കുന്ന ദൈവത്തെയാണ് കുമ്പസാരക്കൂടുകളിൽ അനുഭവവേദ്യമാക്കുന്നതെന്ന് മോൺസിഞ്ഞോർ പറഞ്ഞു. ആർച്ച് ബിഷപ്പ് ഗാലഗർ ഹംഗറി സന്ദർശനം പൂർത്തിയാക്കി. മാർച്ച് മാസം 27 മുതൽ 30 വരെയുള്ള തീയതികളിൽ മധ്യ യൂറോപ്യൻ രാജ്യമായ ഹംഗറിയിൽ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങൾക്കായുള്ള വത്തിക്കാന്റെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗാലഗർ സന്ദർശനം നടത്തി. സമാധാനത്തിനായുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനങ്ങളും സന്ദർശനവേളയിൽ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. ജൂതന്മാരെ കൂട്ടക്കൊലയിൽ നിന്നും സംരക്ഷിക്കുവാൻ ഏറെ പരിശ്രമിച്ച ബുഡാപെസ്റ്റിലെ മുൻ അപ്പസ്തോലിക് നൂൺഷ്യോ ആയിരുന്ന ആർച്ച് ബിഷപ്പ് ആഞ്ചലോ റോത്തയുടെ 60-ാം ചരമവാർഷിക അനുസ്മരണത്തിലും അദ്ദേഹം പങ്കെടുത്തു. മാർച്ച് മാസം 28-ാം തീയതി ഹംഗറിയുടെ വിദേശകാര്യമന്ത്രി പീറ്റർ സിജാർത്തോ മറ്റ് ഹംഗേറിയൻ അംബാസഡർമാരുമായി ചേർന്നുള്ള സമ്മേളനത്തിൽ ആഗോള സമാധാന സംസ്ഥാപനം സംഘർഷ പരിഹാരത്തിൽ മതത്തിന്റെയും നയതന്ത്ര ബന്ധങ്ങളുടെയും പങ്ക് എന്ന വിഷയത്തിൽ ആർച്ച് ബിഷപ്പ് സംസാരിച്ചു. ഉക്രൈനിലെ യുദ്ധം യൂറോപ്യൻ സുരക്ഷയുടെ അടിത്തറയെ നശിപ്പിക്കുമ്പോൾ ഇസ്രായേൽ പലസ്തീൻ പ്രതിസന്ധി വഷളാകുമ്പോൾ ഈ ചർച്ച ഏറെ സംയോജിതമാണെന്ന് സന്ദേശത്തിൽ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. മ്യാൻമാർ ഭൂകമ്പ ദുരിതത്തിൽ സ്ഥിതിഗതികൾ അതിരൂക്ഷം. മാർച്ച് മാസം 28-ാം തീയതി മ്യാൻമാർ രാഷ്ട്രത്തെ ഒന്നടങ്കം ദുരിതത്തിലാഴ്ത്തിയ ഭൂകമ്പബാധയിൽ 1600-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും കുട്ടികളുൾപ്പെടെ 3400-ലധികം ആളുകൾക്ക് ഗുരുതര പരിക്കുകളേൽക്കുകയും ചെയ്തു. തൽസാഹചര്യങ്ങൾ അതിജീവിച്ച കുട്ടികളുടെ സ്ഥിതി ഏറെ പരിതാപകരമാണെന്ന് യുനിസെഫ് സംഘടന പ്രസിദ്ധീകരിച്ച വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഭൂകമ്പത്തിന് മുൻപ് തന്നെ 65 ലക്ഷത്തിലധികം കുട്ടികൾക്ക് സഹായം ആവശ്യമായിരുന്ന രാജ്യത്ത് ദുരിതത്തിന് ശേഷം സ്ഥിതികൾ ഏറെ സങ്കീർണമായെന്നും ചൂണ്ടിക്കാണിക്കുന്നു. സംഘർഷം, കുടിയിറക്കം, ദാരിദ്ര്യം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ വലഞ്ഞിരുന്ന ജനതയ്ക്ക് ഭൂകമ്പ ദുരിതം കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
ഇനി മാർപ്പാപ്പ ഞായറാഴ്ച വരമൊഴിയായി നൽകിയ ത്രികാല ജപ സന്ദേശം കേൾക്കാം. റോമിലെ അഗുസ്തീനോ ജെമേലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഫ്രാൻസിസ് പാപ്പ 38-ാം ദിവസം, അതായത് മാർച്ച് 23-ന് ഞായറാഴ്ച ആശുപത്രി വിടുകയും വത്തിക്കാനിൽ തന്റെ വാസയിടമായ ദോമോ സാങ്തേ മാർത്തെ മന്ദിരത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഭിഷഗുര സംഘത്തിന്റെ ഉപദേശമനുസരിച്ച് ചികിത്സ തുടരുകയും വിശ്രമിക്കുകയും ചെയ്തുകൊണ്ട് പാപ്പ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്വാസനാള വീക്കം മൂലമായിരുന്നു ഫെബ്രുവരി 14-ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതെങ്കിലും പാപ്പ ന്യൂമോണിയ ബാധിതനാണെന്ന് പിന്നീടുള്ള പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. ആരോഗ്യാവസ്ഥ സങ്കീർണമായിരുന്നെങ്കിലും 88 വയസ്സ് പ്രായമുള്ള ഫ്രാൻസിസ് പാപ്പ എല്ലാം തരണം ചെയ്തു. രോഗശമനാനന്തരം പടിപടിയായുള്ള ആരോഗ്യ പുനഃപ്രാപ്തിക്ക് ഭിഷഗുരന്മാർ പാപ്പായോട് 2 മാസത്തെ പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആകയാൽ മാർച്ച് 30 ഉൾപ്പെടെ 7 ഞായറാഴ്ചകൾ തുടർച്ചയായി പാപ്പായ്ക്ക് ഞായറാഴ്ചകളിൽ പതിവുള്ള പൊതുവായ മധ്യാഹ്ന പ്രാർത്ഥന നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മധ്യാഹ്ന പ്രാർത്ഥനാ പ്രഭാഷണം നടത്താനോ ത്രികാല ജപം നയിക്കാനോ പാപ്പായ്ക്ക് സാധിക്കുന്നില്ലെങ്കിലും പാപ്പായുടെ ത്രികാല ജപ സന്ദേശം മുന്നാഴ്ചകളിലെന്ന പോലെ ഈ ഞായറാഴ്ചയും പരിശുദ്ധ സിംഹാസനം പരസ്യപ്പെടുത്തിയിരുന്നു. ഈ വരമൊഴി സന്ദേശത്തിൽ പാപ്പായുടെ വിചിന്തനത്തിന് ആധാരം ലത്തീൻ റീത്തിന്റെ ആരാധനക്രമം അനുസരിച്ച് ഈ ഞായറാഴ്ച ദിവ്യബലി മധ്യേ വായിക്കപ്പെട്ട സുവിശേഷ ഭാഗത്തിൽ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 13 വരെയും 11 മുതൽ 32 വരെയുമുള്ള വാക്യങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ധൂർത്തപുത്രന്റെ ഉപമയായിരുന്നു. ഈ സുവിശേഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തുവന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു: ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു: പിതാവേ, സ്വത്തിൽ എന്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയമകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചുകളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമമുണ്ടാകുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയിക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു: എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും: പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്കു ചെന്നു. ദൂരെ വച്ചു തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല. പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എന്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്തു വെച്ച് സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ശബ്ദം കേട്ടു. അവനൊരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തുവന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്കു തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനുവേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. ഈ സുവിശേഷ വാക്യങ്ങളെ ആധാരമാക്കിയുള്ള തന്റെ ഹ്രസ്വ വിചിന്തനത്തിൽ പാപ്പ ഇപ്രകാരം പറയുന്നു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ശുഭന്യായർ. പാപികൾ തന്നെ സമീപിക്കുന്നത് കണ്ട പരീശന്മാർ സന്തോഷിക്കുന്നതിനു പകരം അപമാനിതരാകുകയും തനിക്കെതിരെ പിറുപിറുക്കുകയും ചെയ്യുന്നുവെന്ന് യേശു മനസ്സിലാക്കുന്നത് ഇന്നത്തെ സുവിശേഷം അവതരിപ്പിക്കുന്നു. അപ്പോൾ യേശു അവരോട് രണ്ട് ആൺമക്കളുള്ള ഒരു പിതാവിനെക്കുറിച്ച് പറയുന്നു. ഒരാൾ വീടുവിട്ടു പോകുന്നു, പക്ഷേ പിന്നീട് അവൻ ദാരിദ്ര്യത്തിൽ നിബദിക്കുകയും തിരിച്ചു വരികയും ചെയ്യുന്നു. അവൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യപ്പെടുന്നു. മറ്റേയാൾ, അതായത് അനുസരണയുള്ള മകൻ, പിതാവിനോടുള്ള ദേഷ്യം മൂലം ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ യേശു ദൈവത്തിന്റെ ഹൃദയം വെളിപ്പെടുത്തുന്നു, അതായത് അവിടുന്ന് എല്ലാവരോടും എപ്പോഴും കരുണയുള്ളവനാണ്. നമുക്ക് പരസ്പരം സഹോദരങ്ങളെപ്പോലെ സ്നേഹിക്കാൻ കഴിയുന്നതിനു വേണ്ടി അവൻ നമ്മുടെ മുറിവുകൾ സുഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലം, പ്രത്യേകിച്ച് ജൂബിലി വർഷത്തിലെ നോമ്പുകാലം, സൗഖ്യമാകലിന്റെ ഒരു സമയമായി നമുക്ക് ജീവിക്കാം. ഞാനും എന്റെ ആത്മാവിലും ശരീരത്തിലും അപ്രകാരം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് രക്ഷകനെപ്പോലെ തങ്ങളുടെ വാക്കുകളാലും ജ്ഞാനത്താലും വാത്സല്യത്താലും പ്രാർത്ഥനയാലും മറ്റുള്ളവർക്ക് സൗഖ്യത്തിന്റെ ഉപകരണങ്ങളായിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഹൃദയംഗമമായി നന്ദി പറയുന്നു. ബലഹീനതയും രോഗവും നമുക്കെല്ലാവർക്കും പൊതുവായ അനുഭവങ്ങളാണ്. അതിലുപരി ക്രിസ്തു നമുക്ക് പ്രദാനം ചെയ്ത രക്ഷയിൽ നാം സഹോദരങ്ങളാണ്. പിതാവായ ദൈവത്തിന്റെ കാരുണ്യത്തിൽ വിശ്വാസമർപ്പിച്ച് നമുക്ക് സമാധാനത്തിനായുള്ള പ്രാർത്ഥന തുടരാം. പീഡിത ഉക്രൈൻ, പലസ്തീൻ, ഇസ്രായേൽ, ലെബനൻ, കോംഗോ പ്രജാധിപത്യ റിപ്പബ്ലിക്, ഭൂകമ്പം മൂലവും ഏറെ യാതനകൾ അനുഭവിക്കുന്ന മ്യാൻമാർ എന്നിവിടങ്ങളിൽ സമാധാനമുണ്ടാകുന്നതിനായി നമുക്ക് പ്രാർത്ഥന തുടരാം. ദക്ഷിണ സുഡാനിലെ സ്ഥിതിഗതികൾ ഞാൻ ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നത്. അന്നാട്ടിലെ പിരിമുറുക്കം കുറയ്ക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണമെന്ന് എല്ലാ നേതാക്കളോടുമുള്ള എന്റെ ഹൃദയംഗമമായ അഭ്യർത്ഥന ഞാൻ നവീകരിക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ധൈര്യത്തോടെയും ഉത്തരവാദിത്വത്തോടെയും ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയും സൃഷ്ടിപരമായ ഒരു സംഭാഷണം ആരംഭിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇപ്രകാരം മാത്രമേ പ്രിയപ്പെട്ട ദക്ഷിണ സുഡാൻ ജനതയുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കാനും സമാധാനവും കെട്ടുറപ്പുള്ളതുമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനും കഴിയൂ. സുഡാനിൽ യുദ്ധം നിരപരാധികളെ കൊന്നൊടുക്കുന്നത് തുടരുന്നു. പൌരന്മാരായ സഹോദരങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകണമെന്ന് സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന കക്ഷികളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രതിസന്ധിക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉറപ്പാക്കാൻ കഴിയുന്ന പുതിയ ചർച്ചകൾ എത്രയും വേഗം ആരംഭിക്കാൻ സാധിക്കട്ടെയെന്ന് ഞാൻ ആശംസിക്കുന്നു. ഭയാനകമായ മാനവിക ദുരന്തത്തെ നേരിടാനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം വർദ്ധമാനമാക്കണം. ഭാവാത്മക വസ്തുതകളും കാണപ്പെടുന്നു എന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിന് ഒരു ഉദാഹരണമാണ് തജിക്കിസ്ഥാനും കിർഗിസ്ഥാനും തമ്മിലുള്ള അതിർത്തി നിർണയന കരാർ. ഇതൊരു മികച്ച നയതന്ത്രജ്ഞതയുടെ നേട്ടമാണ്. ഈ പാതയിൽ മുന്നേറാൻ ഞാൻ ഇരു രാജ്യങ്ങൾക്കും പ്രചോദനം പകരുന്നു. മറിയമേ, കാരുണ്യത്തിന്റെ അമ്മേ, മനുഷ്യകുടുംബത്തെ സമാധാനത്തിൽ അനുരഞ്ജിതമാകാൻ സഹായിക്കണമേ. ഈ പ്രാർത്ഥനയോടെയാണ് പാപ്പ തന്റെ ത്രികാല ജപ സന്ദേശം ഉപസംഹരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഫ്രാൻസിസ് പാപ്പ ഞായറാഴ്ച വരമൊഴിയായി നൽകിയ ത്രികാല പ്രാർത്ഥനാ സന്ദേശം. ഇനി ഒരു മരിയ ഗീതി. കൂട്ടായ്മ വളർത്തും ഗീതങ്ങൾ എന്ന സംഗീതാൽബത്തിൽ നിന്നെടുത്ത ഈ ഗാനത്തിന്റെ രചന പുനലൂർ രൂപതാമെത്രാൻ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ, സംഗീതം കുമ്പളം ബാബുരാജ്, ആലാപനം ദലീമ. ഇതോടെ വത്തിക്കാൻ റേഡിയോയിൽ നിന്ന് മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.